Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയും വാർത്തകളുമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ.
വചനധ്യാനമിത് ദൈവജീവനിൽ ശക്തിയിൽ നമ്മെ നയിക്കും വീഥീത് വചനവീഥി വചനവീഥി.
സങ്കീർത്തനം 24 പദങ്ങളുടെ വ്യാഖ്യാന പഠനം അവസാനിപ്പിച്ച് കഴിഞ്ഞ 4 ഭാഗങ്ങളായിട്ട് അല്ലെങ്കിൽ ഖണ്ഡങ്ങളായിട്ട് അവസാനിപ്പിച്ച് നാം ഇന്നതിൻ്റെ ആത്മീയ വിചിന്തനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദാവീദ് രാജാവ് രചിച്ച മനോഹരമായ ആരാധനക്രമ ഗീതമാണിതെന്ന് വ്യാഖ്യാന പഠനത്തിലൂടെ അതിൻ്റെ 4 ഭാഗങ്ങളിലൂടെ നാം കണ്ടതാണ്. അങ്ങനെ ഇസ്രായേൽ സ്രഷ്ടാവായ ദൈവത്തെ സ്തുതിക്കുന്നു. ഭൂമിയും അതിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് നൽകിയവൻ, നദികളും പുഴകളും ആറും കാട്ടാറും നൽകിയവൻ, ആകാശവും സൂര്യചന്ദ്രാദികളെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചവൻ, അതാരാണ് അതാരാണ് എന്ന് ചോദിക്കുന്ന സങ്കീർത്തകൻ തന്നെയാണ് ഉത്തരം നൽകുന്നത്. അത് മഹത്വത്തിൻ്റെ രാജാവാണ്, അത് ദൈവമാണ് എന്ന്. അങ്ങനെ പദങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, സങ്കീർത്തനം 24 നമ്മെ രാജാവായ ദൈവത്തിലേക്കും അവിടുത്തെ രാജ്യത്തിലേക്കും ദൈവരാജ്യത്തിലേക്കുമാണ് നയിക്കുന്നത്. ഭൂമിയെയും അതിലെ സകലത്തിനെയും മനുഷ്യരെ നമ്മെ ഓരോരുത്തരെയും നിങ്ങളെയും എന്നെയും കാത്തുപരിപാലിക്കുന്ന ഭരിക്കുന്ന നയിക്കുന്ന മഹത്വത്തിൻ്റെ രാജാവ് അത് ദൈവമാണെന്ന് സങ്കീർത്തകൻ സ്ഥാപിക്കുന്നു. അങ്ങനെ സൃഷ്ടവസ്തുക്കളുടെ ഭൗമിക തലത്തിൽ നിന്നും മെല്ലെ മെല്ലെ നമ്മെ ഒരു അഭൗമ തലത്തിലേക്ക് ഒരാത്മീയ തലത്തിലേക്ക് സങ്കീർത്തകൻ കൊണ്ടെത്തിക്കുന്നില്ലേ? പഠനവിഷയമാക്കിയിരിക്കുന്ന 24 സങ്കീർത്തനം ഗാനാവിഷ്കാരം ചെയ്തത് ഫാദർ വില്യം നെല്ലിക്കലും ഹാരി കൊറയുമാണ്. ആലപിച്ചത് ഗാഗുൽ ജോസഫും സംഘവുമാണ്.
കർത്താവാഗതനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ് ആഗതനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്
കർത്താവാഗതനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ് ആഗതനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്.
സ്രഷ്ടാവ് ദൈവമാണ്, ദൈവം സ്രഷ്ടാവാണ് എന്ന ചിന്ത മനുഷ്യൻ്റെ വിശ്വാസമാണ്. അത് മതാത്മകതയുടെ മർമ്മവും സത്യവുമാണ്. പ്രപഞ്ചദാതാവ് ഈശ്വരനാണ്, ദൈവമാണ്. ദൈവകൃപയാണ് ഈ ബ്രഹ്മാണ്ടത്തെ എല്ലാറ്റിനെയും നയിക്കുന്നതും ചലിപ്പിക്കുന്നതും. അതുകൊണ്ട് ഒരു വിശ്വാസി, ദൈവഭക്തൻ, ഈശ്വര വിശ്വാസി അങ്ങനെ എല്ലാറ്റിനെയും ദൈവത്തിലും ദൈവത്തെ എല്ലാറ്റിലും കാണുന്നു, ആവർത്തിക്കുന്നു. എല്ലാറ്റിനെയും ദൈവത്തിലും ദൈവത്തെ എല്ലാറ്റിലും ഒരു വിശ്വാസി കാണുന്നു. അതിനാൽ സങ്കീർത്തകൻ പറയുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തികളെപ്പറ്റി ധ്യാനിക്കുന്നവൻ അവിടുത്തെ ആരാധിക്കുന്നു എന്നാണ്. നീലാംബരത്തിൻ്റെ അനന്തതയും നക്ഷത്രനിബിഡമായ ആകാശവും പ്രഭാതസന്ധ്യയുടെ വർണ്ണഭംഗിയും ഘോരവനങ്ങളും പച്ചപ്പട്ടുടുത്തു നിൽക്കുന്ന മാമലകളും പിന്നെ പുഷ്പങ്ങൾ നിറഞ്ഞ താഴ്വാരങ്ങളും നമ്മിൽ ദൈവിക ചിന്തകൾ ഉണർത്തുന്നില്ലേ? ഇത് സങ്കീർത്തകൻ്റെ ഒരു ആത്മീയ വിചിന്തനം തന്നെയാണ്. ധരണിയും അതിലെ ജനാവലിയും അതിൻ ഭരണവും അതുപോൽ സകലതുമേ താവകമല്ലോ സകലേശ ഭൂവിൻ അധിപതി നീയല്ലോ. ധരണിയും അതിലെ ജനാവലിയും അതിൻ ഭരണവും അതുപോൽ സകലതുമേ താവകമല്ലോ സകലേശ ഭൂവിൻ അധിപതി നീയല്ലോ. മഹാകവി ചെറിയൻ കുനിയന്തോടത്തിൻ്റെ വരികളാണിത്. അങ്ങനെ സങ്കീർത്തനം 24 ആദ്യത്തെ രണ്ട് പദങ്ങൾ സ്രഷ്ടാവിൻ്റെ മഹിമാവിനെ പാടിസ്തുതിക്കുന്നു, വർണ്ണിക്കുന്നു. അവ നമ്മിൽ ആത്മീയത വളർത്തുന്നു, നമ്മെ സ്രഷ്ടാവായ ദൈവത്തിങ്കിലേക്ക് അനുദിനം നയിക്കുന്നു.
ഭൂമിയും അതിലെ നിവാസികളും ഭൂതലം അതിലെ സമസ്ത വസ്തുക്കളും കർത്താവിൻ്റേത്. സമുദ്രങ്ങൾക്കുമേലെ അതിനടിസ്ഥാനമുറപ്പിച്ചതും നദികൾക്കുമേലെ അതിൻ്റെ സ്ഥാനമുറപ്പിച്ചതും കർത്താവല്ലോ.
കർത്താവാഗതനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്, ആഗതനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്.
ആദ്യത്തെ രണ്ട് പദങ്ങളുടെ ആത്മീയ വിചിന്തനം സ്രഷ്ടാവ് എന്ന സജ്ഞ സ്ഥാപിക്കുന്നതാണെങ്കിൽ, തുടർന്ന് സങ്കീർത്തകൻ നമ്മെ നയിക്കുന്നത് കർത്താവിൻ്റെ മലയിലേക്കാണ്. കർത്താവിൻ്റെ മലയിൽ ആര് പ്രവേശിക്കും? വീണ്ടും ഒരു ചോദ്യമാണ്. ഉത്തരത്തിലേക്ക് കടക്കുന്നതിന് മുൻപ്, കർത്താവിൻ്റെ മല ഇസ്രായേലിയർക്ക് ഹൊറേബ് അല്ലെങ്കിൽ സീനായി അല്ലെങ്കിൽ പിന്നീട് ജെറൂസലേം ആയിരുന്നു. എന്നാൽ കാലാന്തരത്തിൽ കർത്താവായ ദൈവത്തെ സ്തുതിക്കാൻ പഴയ നിയമത്തിൽ മനുഷ്യർ സ്രഷ്ടാവായ ദൈവത്തെ അനുസ്മരിക്കാനും ആരാധിക്കാനും ദേവാലയത്തിൽ സംഗമിക്കുന്നു, ദേവാലയത്തിൽ പ്രവേശിക്കുന്നു. അപ്പോൾ പ്രാപഞ്ചികവും പാരിസ്ഥിതികവുമായ ദൈവിക സാന്നിധ്യത്തിൽ നിന്നും മെല്ലെ മെല്ലെ ഇസ്രായേൽ കടന്നത് കർത്താവിൻ്റെ മലയിലേക്കും പിന്നെ വിശുദ്ധ സ്ഥലത്തേക്കും ദേവാലയത്തിലേക്കുമാണ്. ഒരു ട്രാൻസിഷൻ, സ്ഥലകാലാന്തരമായ രൂപഭേദം വളരെ വ്യക്തമാണ്, പ്രകടമാണ്. അങ്ങനെ ദൈവിക സാന്നിധ്യത്തിൻ്റെ സ്ഥലമാണ്, സ്ഥാനമാണ് ദേവാലയം. സത്യത്തിലും ആത്മാവിലും മനുഷ്യർ ദൈവത്തെ ആരാധിക്കുന്ന ഗേഹമാണ് പ്രാർത്ഥനാലയം. മോശയുടെ കാലത്ത് കൂടാരത്തിലാദ്യവും പിന്നീട് ജെറൂസലേമിലും ദൈവിക സാന്നിധ്യമായ കൽപ്പനകൾ, കൽപ്പനയുടെ കൽഫലകങ്ങൾ, ദൈവിക ശബ്ദം, ദൈവിക മൂല്യം, അവിടുത്തെ പ്രകാശപൂർണമായ ധാർമ്മിക വഴികളുടെ സാന്നിധ്യമായി മാറുന്നത്, പരിണമിക്കുന്നത് നമുക്ക് വ്യക്തമായി കാണാം. ഈ ട്രാൻസിഷൻ, ഈ സ്ഥലകാല രൂപാന്തരീകരണം ഇസ്രായേലിലും പിന്നീട് ചരിത്രത്തിലും വളരെ വ്യക്തമാണ്, സ്പഷ്ടമാണ്.
കർത്താവിൻ്റെ മലയിൽ ആരു പ്രവേശിക്കും? അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിൽ ആരു നിലനിൽക്കും? കളങ്കമറ്റ ഹൃദയവും നിർമ്മല മനസ്സുമുള്ളവർ മിഥ്യയുടെ മേൽ മനസ്സുപതിക്കാത്തവനും കള്ളസത്യം പറയാത്തവനും.
കർത്താവാഗതനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്, ആഗതനാകുന്നു.
അങ്ങനെ ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ വാഗ്ദത്ത പേടകം, കൽപ്പനകൾ വഹിക്കുന്ന പേടകം പ്രദക്ഷിണമായി ഒരുക്കിയിരിക്കുന്ന സ്ഥാനത്തേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഈ ഗീതം സങ്കീർത്തനം 24 ആലപിക്കപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നൊരു കാര്യം, ഈ ഗീതത്തിൻ്റെ ആത്മീയ ഉദ്ദേശ്യം ജനങ്ങളെ ബാഹ്യമായ അല്ലെങ്കിൽ പ്രാപഞ്ചികമായ ഘടകങ്ങളിൽ നിന്നും മെല്ലെ മെല്ലെ ദൈവികമായ ആത്മീയമായ ചിന്തകളിലേക്ക് ഉയർത്തുക, അങ്ങനെ നേരായ മൂല്യങ്ങളിലേക്കും ദൈവിക കൽപ്പനകളുടെ വഴികളിലേക്കും നയിക്കണമെന്നായിരുന്നു. അത് വിശുദ്ധമായ ജീവിതത്തിൻ്റെ വഴിയാണ്. ഈ വഴിയിലൂടെ നടക്കുന്നവർക്ക് നിർമ്മലമായ ഹൃദയവും മനസ്സുമുള്ളവരായിട്ട് ജീവിക്കാനാകും, മാറാൻ പരിവർത്തനം ചെയ്യാനാകും. ദൈവത്തിലും സഹോദരങ്ങളിലും ഒരുപോലെ ശ്രദ്ധയുള്ളൊരു ജീവിതമായിരിക്കും അത്. അത് ദൈവ കൽപ്പനകളെ ആധാരമാക്കിയുള്ള ജീവിതമാണ്, മൂല്യാധിഷ്ഠിത ജീവിതമാണ്, അത് ദൈവിക ജീവനിലുള്ള പങ്കാളിത്തമാണ്. ദൈവമേ കയറുവതാരോ നിൻഗിരിയിൽ കനകമയം നിൻ വസതിയിലും, കയറുവതാരോ നിൻഗിരിയിൽ കനകമയം നിൻ വസതിയിലും, പരിപാവനമാം കരമുള്ളോർ പരിഭൂതം മനമുള്ളോർ, പരിപാവനമാം കരമുള്ളോർ പരിഭൂതം മനമുള്ളോർ. ദൈവമേ കയറുവതാരോ നിൻഗിരിയിൽ കനകമയം നിൻ വസതിയിലും, പരിപാവനമാം കരമുള്ളോർ പരിഭൂതം മനമുള്ളോ.
അതിനാൽ സങ്കീർത്തനം 24 ആത്മീയ വിചിന്തനത്തിൽ നമുക്ക് സ്ഥാപിക്കാവുന്നൊരു കാര്യം, വിശ്വാസവും ധാർമ്മികതയും വേർതിരിക്കാൻ പാടില്ലാത്ത വണ്ണം ബന്ധപ്പെട്ടതാണ് എന്ന്. മതം വിശ്വാസ സ്ഥാപനമാണ്, മനുഷ്യനിർമ്മിതമാണ് മതം. അതിനാൽ അതിന് പ്രസക്തിയില്ലെന്നെല്ലാം നാം പറഞ്ഞ് തള്ളുമ്പോഴും ഈ ഒരു രണ്ടും തമ്മിലുള്ള ധാർമ്മികതയും വിശ്വാസവും, വിശ്വാസ സ്ഥാപനമായ മതവും ധാർമ്മികതയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം നാം അംഗീകരിക്കേണ്ടതാണ്. നന്മയുടെ നിർമ്മല മനസ്സുള്ളൊരു ജീവിതത്തിന് മതം, മതസ്ഥാപനം സഹായകമാകുമെന്നതിൽ സംശയമില്ല. അത് തീർച്ചയായും ധാർമ്മിക സ്ഥാപനമാണ്, ധർമ്മസ്ഥാപനമാണ്, ശ്രേഷ്ഠമാണ്, അത് ദൈവികമാണ്, ദൈവസ്ഥാപിതമാണ്. അങ്ങനെ ദൈവിക കൽപ്പനകൾക്കനുസൃതമായി ജീവിക്കുന്നവർ, ദൈവ വഴികളിൽ, ദൈവിക വഴികളിൽ നടക്കുന്നവർ നന്മയുള്ളവരായിരിക്കും, നിർമ്മല ഹൃദയരായിരിക്കും, നിർമ്മല മാനസരായിരിക്കും.
മുഴുകുകയില്ലവർ മിഥ്യയിൽ, മൊഴിയുകയില്ലവർ വ്യാജങ്ങൾ മുഖരും ദൈവിക കൃപയെന്നും, മനമോ നീതി പുണർനീടും. മുഴുകുകയില്ലവർ മിഥ്യയിൽ, മൊഴിയുകയില്ലവർ വ്യാജങ്ങൾ മുഖരും ദൈവിക കൃപയെന്നും, മനമോ നീതി പുണർനീടും.
വീണ്ടും ഇതാ മഹാകവി ഫാദർ ചെറിയൻ കുനിയന്തോടത്തിൻ്റെ വരികളാണിത്. ദൈവിക വഴികൾ തേടുന്നവർ മിഥ്യയിൽ മുഴുകിപ്പോകില്ല, അവർ വ്യാജം പറയുകയില്ല. അതിനാൽ അവർ സത്യസന്ധരായിരിക്കും, അവരിൽ ദൈവകൃപയുണ്ട്. അതിനാൽ അവർ നീതിനിഷ്ഠരായിരിക്കും, അവർ നിർമ്മലമാനസരായിരിക്കുമെന്ന് സങ്കീർത്തകൻ്റെ ചിന്തകൾ തന്നെയാണ് ആത്മീയ വിചിന്തനമായി ഈ വരികളിൽ കവി നമുക്ക് നൽകുന്നത്.
അവരുടെ മേൽ കർത്താവെന്നും നന്മ വർഷിക്കും, രക്ഷകനായ ദൈവം അവർക്കായി നീതി നടപ്പാക്കും. ഇവരാണു ദൈവത്തിൻ നീതി തേടുന്നവർ, യാക്കോബിൻ ദൈവത്തെ തേടുന്നവർ, ദൈവത്തെ തേടുന്നവർ.
കർത്താവാഗതനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്, ആഗതനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് സങ്കീർത്തനം 24 ആത്മീയ വിചിന്തനമാണ്. അവതരിപ്പിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ. ഇനി ബാക്കിയുള്ള ഈ ഗീതത്തിൻ്റെ ആത്മീയ വിചിന്തനം തുടർന്നും അടുത്ത ആഴ്ചയിൽ നമുക്ക് ശ്രവിക്കാം.